2025 ഒക്ടോബർ 5 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1-ാം പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പുനരുദ്ധാനം. ചരിത്രത്തിൽ മറ്റൊരു മരണത്തിനുമേലും ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ ഇത്രമേൽ ഇരുൾ വീഴ്ത്തിയിരിക്കില്ല. വെളിപ്പെടുംതോറും പുതിയ സന്ദേഹങ്ങളുടെ തിരച്ചുരുളുകൾ പിറക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാന കഥയുടെ ആഴങ്ങളിലേക്ക് വീണ്ടും ശങ്കർ ഹിമഗിരി എഴുതുന്നു. ഒരു തുടർച്ചയാണിത്. നേരോ നുണയോ എന്ന് തീർച്ചയില്ലാത്തൊരു അപകട മരണത്തിന്റെ ഒരുപക്ഷെ സത്യമായേക്കാവുന്ന കഥയുടെ തുടർച്ച. കടികാര ഹൃദയം ഉറഞ്ഞുപോയിട്ടും നിമിഷ സൂചി നേരം അളന്നുകൊണ്ടേയിരുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ അധ്യായത്തിന്റെ 101-ാം വായന. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന സർ റോബർട്ട് ഫ്രാൻസിസ് മൂഡി ഓഫീസിൽ അതേ ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറേയായിരുന്നു. കാവൽക്കാരൻ ശിപായി അയാളുടെ ഈർഷ്യ വെളിപ്പെടുത്താനെന്നോണം ഇടയ്ക്കിടെ മുറിയുടെ ഹാഫ് ഡോർ തുറന്ന് കൂർത്തമുഖം അകത്തേക്ക് നീട്ടിക്കൊണ്ടിരുന്നു. മുറ്റത്ത് ഇരുട്ടിന് കനം വെച്ചു. വേവൽ പ്രഭുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഇവാൻ ജെൻകിൻസിൻ്റെ കത്ത് മേശപ്പുറത്ത് തന്നെ കിടപ്പുണ്ട്. വൈസ്രോയ് കയ്യൊപ്പു ചാർത്തിയ കത്ത്. ഒരിക്കൽ കൂടി ആ കത്ത് കയ്യിലെടുക്കുമ്പോൾ എത്രാമത്തെ തവണയായിരിക്കും അതെന്ന് RF മൂഡി ഓർക്കാതിരുന്നില്ല. ഒരൊറ്റ ചോദ്യമേ കത്തിലുള്ളൂ. മിസ്റ്റർ മൂഡി, സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യത്തിലും തീരുമാനിക്കാവുന്ന അടുത്ത നടപടി എന്താണ്? വൈസ്രോയ്ക്ക് എന്ത് മറുപടി എഴുതും? ആ മറുപടി എന്തായാലും ബ്രിട്ടീഷ് ക്യാബിനറ്റിന് അടിയന്തരമായി ചർച്ച ചെയ്യാനുള്ളതാണ്. ശിപായിയുടെ മുഖം ഒരിക്കൽ കൂടി അകത്തേക്ക് നീളും. മുമ്പ് ലെറ്റർപാഡ് മുന്നിലേക്ക് നീക്കിവെച്ച് മൂഡി എഴുതി തുടങ്ങി. സർ, എനിക്ക് തോന്നുന്നത് ഇനി പറയുന്നതിൽ ഏത് മാർഗവും ആലോചിക്കാമെന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലോ ബ്രിട്ടന്റെ അധികാര പരിധിയിലുള്ള മറ്റെവിടെയെങ്കിലുമോ ബോസിനെ തടങ്കലിലാക്കുക. സഖ്യശക്തികൾ തേടുന്ന യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ ബോസിനെ ഇന്ത്യയിലെത്തിച്ച് വിചാരണയ്ക്ക് വിധേയനാക്കുക. അല്ലെങ്കിൽ ഇതിനേക്കാളും എളുപ്പമായ ഒരു മാർഗമുണ്ട്. RF മൂഡി ഒരു നിമിഷം ആലോചിച്ച് വിരലുകൾക്ക് ഒന്നുകൂടി മുറുക്കം വരുത്തി. എഴുത്തിന് നേരത്തതിനേക്കാൾ വേഗം കൂട്ടി. ബോസ് എവിടെയാണോ അവിടെ തന്നെ തുലയട്ടെ എന്ന് വിചാരിച്ചേക്കുക. അയാളെ വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെടാതിരിക്കുക. മറുപടിക്കത്ത് മടക്കി കവറിലിട്ട വൈസ്രോയി ലോർഡ് വേവലിൻ്റെ വിലാസം എഴുതി. കവറിന് പുറത്ത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മുദ്ര പതിച്ച് മൂഡി അത് ശിപായിയെ വിളിച്ച് ഏൽപ്പിച്ചു. നാളെ ഏറ്റവും രാവിലെ ഈ കത്ത് വൈസ്രോയിയുടെ മേശപ്പുറത്തെത്തണം. പുറത്ത് തണുപ്പായി ഇരുന്നിട്ടും മൂഡിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. 5 വർഷം 5 ചോദ്യം. 1945 ആഗസ്റ്റ് 18 രാത്രി. തായ്പേയിലെ നാൻമോൻ മിലിറ്ററി ആശുപത്രിയിൽ ഡോക്ടർ തനയോഷി യോഷിമി അന്നത്തെ ഡെത്ത് രജിസ്റ്ററിൽ സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു പേര് എഴുതി ചേർത്തിട്ട് അപ്പോൾ 5 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. 1945 ആഗസ്റ്റ് 23. വൈസ്രോയിയുടെ ചോദ്യത്തിന് മൂടി മറുപടി കത്തെഴുതിയ അതേ ആഗസ്റ്റ് 23 തന്നെയാണ് ജപ്പാൻ ആ വാർത്ത ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചത്. തായ്വാനിലെ തായ്പേയിൽ ഉണ്ടായ ഒരു വിമാന അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ 5 ദിവസങ്ങൾ, ബാക്കിയായ 5 ചോദ്യങ്ങൾ, അതുതന്നെയാണ് പിന്നീട് എത്രയോ വർഷം ഒരുപക്ഷെ ഇപ്പോഴും ചുരുളഴിയാത്ത നിഗൂഢതകളുടെ ചുഴലിയായി ഇന്ത്യാ ചരിത്രത്തെ ഭ്രമണം ചെയ്യുന്നത്. ബോസിന്റെ മരണവാർത്ത പുറത്തുവിടാൻ ജപ്പാൻ 5 ദിവസം വൈകിയത് എന്തുകൊണ്ട്? ആ വാർത്ത പുറത്തു വന്നതിന് ശേഷവും ബോസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ അഭിപ്രായം തേടി RF മൂഡിക്ക് വൈസ്രോയി കത്തെഴുതിയത് എന്തിന്? ബോസിനെ തിരികെ ആവശ്യപ്പെടാതിരിക്കുകയാണ് നല്ല മാർഗമെന്ന് മൂഡി മറുപടി എഴുതിയത് എന്ത് മനസ്സിൽ വെച്ച്? ബോസിനെ വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെടാതിരിക്കുകയാണ് എളുപ്പമെന്ന് പറഞ്ഞത് ആരിൽ നിന്ന്? ആ മരണ വർത്തമാനം ജപ്പാന്റെ നുണക്കഥ മാത്രമെന്ന് ബ്രിട്ടൻ വിശ്വസിച്ചതിന് കാരണം എന്ത്? തിരകൾ പോലെ ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു. തായ്പേയി മിലിറ്ററി ആശുപത്രിയിൽ ബോസിനെ ചികിത്സിച്ച ജാപ്പനീസ് ഡോക്ടർ താനയോഷിമി പിന്നീട് അന്വേഷണ കമ്മീഷനുകൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതെല്ലാം സത്യങ്ങൾ തന്നെയോ? വിമാനാപകടത്തിൽ അപകടകരമാം വിധം പൊള്ളലേറ്റതായി ഡോക്ടർ യോഷിമി സാക്ഷ്യപ്പെടുത്തിയ ബോസ് ആ രാത്രി മരിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് എവിടേക്ക് പോയി? ബോസിന്റെ ഭൗതിക ദേഹം സംസ്കരിക്കപ്പെട്ടത് സത്യത്തിൽ എവിടെ? ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ കടലിന്റെ ഇരുൾ ഖനിയിലേക്ക് അനാഥമായി മടക്കിക്കൊണ്ടിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവാർത്ത ബാക്കി വെച്ച ദുരൂഹതകളുടെ കുരുക്കഴിക്കാൻ 11 വർഷങ്ങൾക്ക് ശേഷം 1956 നിയുക്ത ഷാ നവാസ് കമ്മിറ്റിക്ക് മുന്നിലും പിന്നെയും 14 വർഷം പിന്നിട്ട് 1970 കോസല കമ്മീഷന് മുന്നിലും ഡോക്ടർ യോഷിമി പറഞ്ഞത് ഒരേ കഥ തന്നെ തീർന്നില്ല. ഒരിക്കൽ കൂടി ഡോക്ടർ യോഷിമി അതേ ചോദ്യങ്ങൾക്ക് മുന്നിൽ അക്ഷോഭിനായി ഇരുന്നു. ലണ്ടനിൽ സീനിയർ ജേർണലിസ്റ്റായിരുന്ന ആശിഷ് റായ്ക്ക് മുന്നിൽ അപ്പോഴേക്കും തായ്പേയി വിമാനാപകടം കഴിഞ്ഞ് ദീർഘമായ 50 വർഷങ്ങൾ പെയ്തു തോർന്നിരുന്നു. ആശിഷ് റായ് ചോദിച്ചു, അന്ന് 50 വർഷം മുമ്പ് ബോസ് അവസാനമായി സംസാരിച്ചത് ഡോക്ടർ ഇപ്പോഴും മറന്നിട്ടില്ലെന്നോ? കസേരയുടെ കൈത്താങ്ങിൽ മുട്ടുകൾ അമർത്തി ഡോക്ടർ യോഷിമി മുന്നോട്ട് ആഞ്ഞിരുന്നു. ഇനിയൊരു 50 വർഷം കൂടി ആയുസ്സുണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാലും ഞാൻ അത് പറയും. കാരണം ബോസിന്റെ വാക്കുകൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് ഓർമ്മയിലല്ല, എന്റെ ഹൃദയത്തിലാണ്. ബോസുമായി അത്രയ്ക്ക് ആത്മബന്ധമോ? ഇല്ല. ഞാൻ ബോസിന്റെ മുഖം ആദ്യം കാണുന്നത് പോലും ആ രാത്രിയിലായിരുന്നു. അതും പൊള്ളിയടർന്ന പാതിമുഖം. പക്ഷേ ബ്രിട്ടനെ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ച ബംഗാളിയായ ഒരാൺകുട്ടിയെ വാർത്തകളിൽ നിന്ന് എനിക്ക് അറിയാമായിരുന്നു. അവന്റെ പേര് സുഭാഷ് ചന്ദ്രബോസ് എന്നായിരുന്നു. ഡോക്ടർ താനേയോഷി യോഷിമി കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. എമർജൻസി സർജറി റൂമിലേക്ക് സ്ട്രെച്ചറിൽ എത്തിച്ച കത്തുന്ന ശരീരം ബോസിൻ്റെതെന്ന് പറഞ്ഞത് നോനോമിയ എന്നൊരു ലെഫ്റ്റനന്റ് ആണ്. സ്വന്തം ജീവൻ കൊടുത്തും ആ പ്രാണൻ അണയാതെ കാക്കണമെന്ന് അയാൾ പറഞ്ഞു. അപ്പോഴും എരിഞ്ഞുകൊണ്ടിരുന്ന ശരീരത്തിൽ ഒരു ഡോക്ടർക്ക് അധികമൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദേഹം തണുപ്പിക്കാൻ ചില മരുന്നുകൾ, ഒന്ന് രണ്ട് കുത്തിവയ്പ്പുകൾ. അപ്പോഴും ആ ഹൃദയം പൊള്ളുന്നതിന്റെ ചൂട് അരികിലുണ്ടായിരുന്ന എനിക്ക് തിരിച്ചറിയാമായിരുന്നു. ബന്ധപ്പെട്ട ബോസുകൾ കണ്ണു തുറന്ന നിമിഷം ഞാൻ അദ്ദേഹത്തിന്റെ നെഞ്ചോളം കുനിഞ്ഞ് ചോദിച്ചു, എന്താണ് വേണ്ടത്? ബോസ് എന്റെ കണ്ണുകളിലേക്ക് നോക്കി. തലയ്ക്കകത്തേക്ക് രക്തം ഇരച്ചു കയറുന്നതുപോലെ കുറച്ചുനേരം ഉറങ്ങാൻ തോന്നുന്നു, മറ്റൊന്നുമില്ല. ആത്മാവ് നിത്യമാകയാൽ അല്പനേരത്തേക്കല്ല, ബോസിന്റെ ജീവൻ നിത്യ നിദ്രയിലേക്ക് മെല്ലെ മെല്ലെ മിഴി പൂട്ടുകയാണെന്ന് മനസ്സിലായി. ബോസ് എന്തോ ഓർക്കുന്നുണ്ടായിരുന്നു. പറയുവാൻ പിന്നെയും ബാക്കി ഇല്ലാത്തതുപോലെ ചുണ്ടുകൾ അനക്കമറ്റിരുന്നു. സർജറി റൂമിന് പുറത്ത് ബോസിന്റെ സുഹൃത്ത് കേണൽ ഹബീബുൾ റഹ്മാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വാതിൽ പടുതിയിലൂടെ കാണാമായിരുന്നു. എനിക്ക് അർത്ഥമറിയാത്ത ഭാഷയായിരുന്നിട്ടും അള്ളാഹു അവനോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് ആ പ്രാർത്ഥന ആകാശത്തോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകാമായിരുന്നു. പുറത്തുനിന്ന് ഇടനാഴിയിലൂടെ ഒഴുകി വന്ന കാറ്റ് ബോസ് മിഴികൾ പൂട്ടിക്കിടന്ന മുറിയുടെ വാതിൽ പതിയെ തുറന്ന് ആ ശരീരത്തെ ആശ്ലേഷിച്ചു. ഡോക്ടറുടെ വിശ്രമ മുറിയിൽ ചുവരിലെ നാഴികമണിയിൽ നിന്ന് തണുത്ത വായുവിലേക്ക് പടർന്ന 11 മുഴക്കങ്ങൾക്ക് വല്ലാതെ ഭാരം കൂടിയതായി തോന്നി. കത്തിയമർന്ന വിമാനത്തിൽ നിന്ന് ബോസ് പുറത്തേക്ക് വരുമ്പോൾ വസ്ത്രങ്ങൾക്ക് തീ പിടിച്ചിരുന്നെങ്കിലും കോട്ടിന്റെ പോക്കറ്റിൽ ബോസ് സദാ കരുതിയിരുന്ന ആ 3 അമൂല്യ നിധികൾക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. ശസ്ത്രക്രിയാ മുറിയിൽ യോഷിമയുടെ ഡോക്ടറേറ്റ് സ്റ്റേബിളിൽ വെച്ചിരുന്ന ചെറിയ ബുദ്ധ വിഗ്രഹത്തിന് മുന്നിൽ ആ നിധി 3 ഭഗവത്ഗീത, കാളി ദേവിയുടെ ഒരു ചിത്രം, ഒരു രുദ്രാക്ഷമാല. എല്ലാം അവസാനിച്ചിരിക്കുന്നുവെന്ന് തായ്വാൻകാരിയായ നേഴ്സിന് മനസ്സിലായി. അവർ പുറത്തേക്ക് പോയി. ഡോക്ടർ യോഷിമി ബോസിന്റെ കിടക്കയ്ക്ക് പിന്തിരിഞ്ഞ് ഡോക്ടേഴ്സ് ടേബിളിലിരുന്ന ഭഗവത്ഗീത കയ്യിലെടുത്ത് വെറുതെ മറിച്ചു. ആത്മാവ് നിത്യമാകയാൽ അതിന് പിറവിയില്ല, നാശവുമില്ല. ശരീരം ജീർണിച്ചു പോയാലും ആത്മാവ് സത്യമായി തന്നെ ശേഷിക്കുന്നു. ഭഗവത്ഗീത അധ്യായം 2:20. ബോസിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് ശാന്തവും പ്രഭാമയവും കാലുഷ്യവുമകന്നതായി ഡോക്ടർ യോഷിമിക്ക് തോന്നി. ബുദ്ധന്റെ മുഖവും അങ്ങനെ തന്നെയായിരുന്നു. ശ്യാംലാലിന്റെ രഹസ്യങ്ങൾ. ചരിത്രത്തിൽ മറ്റൊരു മരണത്തിനും മേൽ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങൾ ഇത്രമേൽ ഇരുൾ വീഴ്ത്തിയിരിക്കില്ല. ബോസിന്റെ തിരോധാനം അന്വേഷിച്ച ഹോസല കമ്മീഷൻ മൊഴി രേഖപ്പെടുത്താൻ വിളിച്ചവരുടെ പട്ടികയിൽ ശ്യാംലാൽ ജെയിൻ എന്നൊരു പേരുണ്ടായിരുന്നു. യുദ്ധാനന്തരം ബ്രിട്ടന്റെ വിചാരണ നേരിടേണ്ടി വന്ന INA ഉദ്യോഗസ്ഥർക്ക് നിയമസഹായം നൽകുന്നതിനായി 1945 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA ഡിഫൻസ് കമ്മിറ്റി അംഗമായിരുന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ അസഫ് അലിയുടെ സ്റ്റെനോഗ്രാഫർ. GD ഹോസല എന്ന ഏകാംഗ അന്വേഷണ കമ്മീഷന് മുന്നിൽ ശ്യാംലാൽ ജെയിൻ ഒരു രഹസ്യം വെളിപ്പെടുത്തി. സർ, 1945 December 26 or 27 ആണ് എന്റെ ടൈപ്പ് റൈറ്ററുമായി എത്രയും വേഗം അസഫ് അലിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഫോൺ കോൾ വന്നു. ചെന്നൈയുടൻ നീണ്ട കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് വലിച്ചെടുത്ത് അതിന്റെ 4 ടൈപ്പ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. വായിക്കാൻ നന്നായി ബുദ്ധിമുട്ടുള്ള ഒരു കയ്യെഴുത്തായിരുന്നു അന്ന് ടൈപ്പ് ചെയ്യാൻ ചെയ്ത ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് ഇങ്ങനെയായിരുന്നു അത്. സേഗണിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസ് യാത്ര ചെയ്ത വിമാനം 1 August 23 ഉച്ചതിരിഞ്ഞ് 1:30 മഞ്ചൂറിയയിൽ ലാൻഡ് ചെയ്തു. അതൊരു ജാപ്പനീസ് ബോംബറായിരുന്നു. ബോസ് പുറത്തിറങ്ങിയപ്പോൾ 2 ഓരോ പെട്ടിയുണ്ടായിരുന്നു. ചായ കുടിച്ച ബോസും ജനറൽ ഷിദേയിയും മറ്റ് 3 ക്ഷമിക്കണം, അവരുടെ പേരുകൾ ഞാൻ മറന്നുപോയി. കാത്തുകിടന്ന ജീപ്പിൽ കയറി അവർ റഷ്യ അതിർത്തിയിലേക്ക് ഓടിച്ചുപോയി. 3 കഴിഞ്ഞ് ജീപ്പ് മടങ്ങി വന്നു. ഡ്രൈവർ പൈലറ്റിനോട് എന്തോ രഹസ്യം പറഞ്ഞു. പിന്നെ വിമാനം ടോക്കിയോയിലോട്ട് തിരികെ പോയി. ആ കത്ത് ആരുടേത്? ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നെഹ്റു എന്തോ സംസാരിക്കാനായി അസഫ് അലി ഇരുന്ന മുറിയിലേക്ക് പോയി. എന്റെ കയ്യിൽ തന്ന കുറിപ്പിന്റെ അവസാനം അത് എഴുതിയ ആളിന്റെ പേരുണ്ടായിരുന്നുവെങ്കിലും എത്ര ശ്രമിച്ചിട്ടും വായിക്കാനായില്ല. മറ്റൊരാൾ വായിക്കാതിരിക്കാനായി അക്ഷരങ്ങൾ കുരുക്കിട്ട് എഴുതിയിരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. 15 കഴിഞ്ഞു കാണും. നെഹ്റു തിരിച്ചു വന്നപ്പോൾ ആ പേര് വായിച്ചു തരുമോ എന്ന് ചോദിച്ചെങ്കിലും അത്രയും മതിയെന്നും പറഞ്ഞ് അദ്ദേഹം തിരികെ വാങ്ങി. 4 ഞാൻ നെഹ്റുവിന് കൈമാറി. ശ്യാംലാൽ ജെയിൻ വെളിപ്പെടുത്തിയതനുസരിച്ച് തായ്പേയിലെ വിമാനാപകടത്തിന് ശേഷം 4 കഴിഞ്ഞാണ് നെഹ്റു ആ അജ്ഞാത സന്ദേശം പുറത്തെടുത്തത്. നെഹ്റുവിന് ആ കുറിപ്പ് ആര് എന്ന് എങ്ങനെ കൈമാറി? ശ്യാംലാൽ എത്ര ശ്രമിച്ചിട്ടും വായിക്കാനാകാതിരുന്ന ആ പേരിന് പിന്നിലെ മുഖം ആരുടേതായിരുന്നു? ഉത്തരമില്ലാത്ത ചരിത്രഗർഭത്തിൽ ചാപിളയായി ശേഷിച്ചു ആ ഇരുണ്ട ചോദ്യം. ഓർമ്മയിൽ നിന്ന് ശ്യാംലാൽ ജെയിൻ ഖനനം ചെയ്തെടുത്തവയിൽ വേറെയും ഉണ്ടായിരുന്നു ചില ജീർണശില്പങ്ങൾ. ശ്യാംലാൽ പറഞ്ഞുകൊണ്ടിരുന്നു, അതിനുശേഷം നെഹ്റു ഡിക്റ്റേറ്റ് ചെയ്തു വന്ന കത്ത് ക്ലമന്റ് അറ്റ്ലിക്ക് ഉള്ളതായിരുന്നു. ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു തരുമ്പോൾ നെഹ്റുവിന്റെ ശബ്ദത്തിലും പതിവിലും കടുത്തിരുന്നു. താങ്കളുടെ രാജ്യം യുദ്ധകുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിന് റഷ്യൻ അതിർത്തിയിൽ പ്രവേശിക്കുവാൻ സ്റ്റാലിൻ അനുമതി നൽകിയതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു. ഇത് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ചതിയും വഞ്ചനയുമാണ്. ബ്രിട്ടനും അമേരിക്കയ്ക്കും ഒപ്പം സഖ്യശക്തികളിൽ ഒരാളെന്ന നിലയിൽ റഷ്യ ഇത് ഒരിക്കലും ചെയ്തുകൂടാത്തതാണ്. ഇക്കാര്യത്തിൽ ഏറ്റവും യുക്തവും ഉചിതവുമായത് എന്തെന്ന് തീരുമാനിച്ച് നിർവഹിക്കുക. നിലയ്ക്കാത്ത ചോദ്യങ്ങൾ. സൈഗണിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസുമായി 1945 ആഗസ്റ്റ് 23 ഉച്ചകഴിഞ്ഞ് മഞ്ചൂറിയയിൽ ലാൻഡ് ചെയ്തുവെന്ന് നെഹ്റുവിന് കിട്ടിയ ചാരസന്ദേശം വാസ്തവമെങ്കിൽ ആ ജാപ്പനീസ് ബോംബർ തീപിടിച്ച് തകർത്തത് തായ്പേയിൽ 18 ആകുന്നതെങ്ങനെ? 18 ബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ജപ്പാൻ പ്രഖ്യാപിച്ച ശേഷം അതേ വർഷം ഡിസംബറിൽ ക്ലെമന്റ് ആറ്റ്ലിക്ക് എഴുതിയ കത്തിൽ ബോസിന് സ്റ്റാലിൻ അഭയം നൽകിയതിനെക്കുറിച്ച് നെഹ്റു പറഞ്ഞത് എന്തുകൊണ്ട്? കാരണം ഒന്നേയുള്ളൂ, തായ്പേയ് വിമാനാപകടം ജപ്പാനും ബോസും ചേർന്ന് മെനഞ്ഞ ഒരു കെട്ടുകഥയാണെന്ന് തന്നെ നെഹ്റു വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അച്ചടിക്കപ്പെട്ട ചരിത്രമാണ് ശരിയെന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ 1945 ആഗസ്റ്റ് 18 തായ്പേയിലുണ്ടായ വിമാനാപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ബാക്കി വെച്ചത് കൂടുതൽ കുരുക്കുകൾ മാത്രം. അപകടത്തിന് ദൃക്സാക്ഷിയെന്ന് അവകാശപ്പെട്ട കോസല കമ്മീഷന് മുന്നിലെത്തിയ തായ്വാൻകാരനായ വൈആർ തെങ് പറഞ്ഞത് തായ്പേയിൽ വിമാനം കത്തിയമരുന്നത് സത്യം തന്നെ, പക്ഷേ അത് 1944 സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ആയിരുന്നു എന്നാണ്, നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ ഒരു വർഷത്തോളം മുമ്പ്. നേതാജിയുടെ മരണരഹസ്യം തേടി 1946 തായ്പേയിലേക്ക് പുറപ്പെട്ട മുംബൈയിൽ നിന്നുള്ള പത്രപ്രവർത്തകൻ ഹരിൻ ഷാ അതിനുശേഷം പ്രസിദ്ധീകരിച്ച ലാഗൻഡ് എൻഡ് ഓഫ് നേതാജി എന്ന പുസ്തകത്തിൽ എഴുതി, നമ്മൾ കേട്ടതെല്ലാം സത്യമാണ്. മിലിറ്ററി ആശുപത്രിയിൽ ബോസിനെ പരിചരിച്ച തായ്വാൻകാരിയായ നേഴ്സ് തീപിടിച്ച് തകർന്ന ജാപ്പാനീസ് ബോംബറിൽ അപകടത്തിന് ദൃക്സാക്ഷിയായ തായ്വാൻകാർ എല്ലാവരെയും ഞാൻ നേരിൽ കണ്ടു. ഷാനവാസ് കമ്മിറ്റിക്ക് സമർപ്പിക്കപ്പെട്ട ആ പുസ്തകത്തിലെ വിവരങ്ങൾ ആധികാരികത തിരിഞ്ഞ് സംഘത്തിന് പക്ഷേ നിരാശയായിരുന്നു ഫലം. ആ കാലയളവിൽ അവിടെ അങ്ങനെയൊരു നേഴ്സ് ഉണ്ടായിരുന്നില്ല. ദൃക്സാക്ഷികളായി ഹരിൻഷ അവതരിപ്പിച്ച തായ്വാൻകാരിയുടെ പേരുകളെല്ലാം പച്ചക്കള്ളം. വസ്തുതാ പരിശോധനാ സംഘത്തിലെ പ്രൊഫസർ സമർ ഗുഹയ്ക്ക് കിട്ടിയത് മറ്റൊരു വലിയ തലവേദന കൂടിയായിരുന്നു. 1945 ആഗസ്റ്റ് 18 തായ്പേയിൽ തകർന്നുവെന്ന് പ്രചരിക്കപ്പെട്ട ജാപ്പനീസ് ബോംബറിന്റെ 3 ഫോട്ടോഗ്രാഫുകൾ മുമ്പ് എപ്പോഴോ സംഭവിച്ച 3 വ്യത്യസ്ത വിമാനാപകടങ്ങളുടെ ദൃശ്യങ്ങളായിരുന്നു. ജപ്പാൻ പല ഫയലുകളിലായി നിരത്തിയ തെളിവുകളിലുമുണ്ടായിരുന്നു ഉത്തരങ്ങളില്ലാത്ത പൊരുത്തക്കേടുകൾ. ഒരിടത്ത് പുതിയ ബോംബർ വിമാനമെന്നും മറ്റൊരിടത്ത് പഴഞ്ചനെന്നും, വിമാനം വന്നത് സൈഗണിൽ നിന്ന് ഒരു ഫയലിലും മനിലയിൽ നിന്ന് വേറൊരു രേഖയിലും, ടൂറിനിൽ നേതാജി തങ്ങിയ സ്ഥലം, വിമാനത്തിന്റെ ചീഫ് പൈലറ്റ്, നാവിഗേറ്റർ, സീറ്റിംഗ് ക്രമം, തായ്പേയിലെ ലാൻഡിംഗ് സമയം എല്ലാം പല ഫയലിലും വ്യത്യസ്തം. ഏറ്റവും വിചിത്രമായി തോന്നിയത് മറ്റൊന്നാണ്. ബോസിനൊപ്പം തായ്പേയിലേക്ക് വിമാനയാത്ര നടത്തിയ ജപ്പാന്റെ മഞ്ചൂറിയൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിരുന്ന ജനറൽ സ്തുനാമസ ഷിദേയിയെ സ്വീകരിക്കാൻ മിലിറ്ററി പ്രോട്ടോകോൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരാരും വിമാനത്താവളത്തിൽ എത്താതിരുന്നത് എന്ത്? ബോസിനെ റഷ്യൻ അതിർത്തിയിൽ കടക്കാൻ സഹായിക്കുന്നതിനായി ജനറൽ ഷിദേയി പറഞ്ഞ ജാപ്പനീസ് വിമാനത്തിൽ നേതാജിക്ക് കൂടി ഒരു സീറ്റ് ഒരുക്കിയതിന് പിന്നിൽ മറ്റൊരാളുണ്ടായിരുന്നു. ഇംപീരിയൽ ജപ്പാൻ ആർമിയിൽ ഫീൽഡ് മാർഷലായിരുന്ന തെരാവുജി. ദേറൻ വരെ ഷിദേയി ബോസിനെ അനുഗമിക്കും. അവിടെ നിന്ന് ബോസ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ റഷ്യയിലേക്ക് കടക്കും. പിന്നെ ദേറനിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസ് അപ്രത്യക്ഷനായതായി ജപ്പാൻ പ്രഖ്യാപിക്കും. അതായിരുന്നു തിരക്കഥ. എല്ലാം ഭദ്രം. ഒരു ചോദ്യം എന്നിട്ടും ബാക്കി. ആ ബോംബർ വിമാനം നെഹ്റുവിന്റെ ചാരൻ അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്തതുപോലെ സത്യത്തിൽ ദേറൻ വരെ എത്തിയിരുന്നു? അവിടെ നിന്ന് ബോസ് അപ്രത്യക്ഷനാവുകയായിരുന്നു. അപ്പോൾ ചരിത്രം 80 ശേഷം ഇപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന തായ്പേയ് വിമാനാപകടം, നാൻമോൻ മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർ താനേയോഷി യോഷിമിയുടെ സത്യങ്ങൾ. ഏത് സത്യം? ഏതും കൽപ്പിതം. ബോസിന്റെ പ്രണയകഥ. ചോദ്യങ്ങൾ അവസാനിച്ചതേയില്ല. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് നെഹ്റു സർക്കാർ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന മുഴുവൻ രേഖകളും 2016 നരേന്ദ്രമോദി സർക്കാർ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി പൊതുരേഖയായി പ്രസിദ്ധീകരിച്ചിട്ട് 10 അതുവരെ ആരും അറിയാതിരുന്ന വിവരങ്ങൾ നിന്ന് വീണ്ടും പുതിയ ചോദ്യങ്ങൾ മുളപൊട്ടുകയായിരുന്നു. നേതാജിയുടെ ദുരൂഹ തിരോധാനത്തിന് ശേഷം ഒരു ദശകത്തോളം സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബത്തിനുമേൽ നിരീക്ഷണത്തിനായി നെഹ്റു ചാരനേത്രങ്ങളെ നിയോഗിച്ചത് എന്തിന്? ബോസ് ഉയർത്തെഴുന്നേറ്റ് തിരികെ വരുമെന്ന് നെഹ്റു ഭയന്നിരുന്നു. ധീരതയുടെ അപരപദമായി ലോകമറിയുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രണയമുഖം ആരോർക്കുന്നു? വിയന്നയിൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകത്തിന്റെ എഴുത്തിനിടെ ബോസ് മിടുക്കുള്ള ഒരു ടൈപ്പിസ്റ്റിനെ തേടി നടന്ന കാലം. ഒരു സുഹൃത്താണ് അവളെ പരിചയപ്പെടുത്തിയത്. എമിലി ഷെൻഗൽ, വയസ്സ് 23, ഒന്നാന്തരം ഇംഗ്ലീഷ്, ടൈപ്പിങ്ങിന് നല്ല വേഗവും. എമിലി ബോസിന്റെ കേട്ടെഴുത്തുകാരിയായി. പിന്നെ പിന്നെ ബോസ് പറയുന്നത് എമിലി കേൾക്കുക മാത്രമല്ല, അവൾ പറയുന്നത് ബോസും കേട്ടിരിക്കാൻ തുടങ്ങി. ബോസ് ചോദ്യങ്ങളുടെ തിരകൾക്ക് പിന്നിലേക്ക് മറയുമ്പോൾ ആ വിവാഹം കഴിഞ്ഞ് 8 പിന്നിട്ടിരുന്നു. മകൾ അനിത ബോസ് ഫാഫിന് അന്ന് 3. ടോക്കിയോയിലെ റാങ്കോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അച്ഛൻ്റെ ചിതാഭസ്മം DNA പരിശോധനയ്ക്ക് അയക്കണമെന്നാവശ്യപ്പെട്ട് 83 വയസ്സിൽ അനിത കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിട്ട് ഇപ്പോൾ 3 വർഷം. ചോദ്യങ്ങൾ തുടരുകയാണ്. കഥയും അടുത്ത ലക്കത്തിൽ അവസാനിക്കും. ലേഖകന്റെ ഫോൺ നമ്പർ 9 9 4 6 1 0 8 2 3 7.